السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وعلى أصحابه وعلى من اتبعهم بإحسان إلى يوم الدين، ما بعد. فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ബാധ്യതയുമാണ്. ഇവിടെ മനുഷ്യൻ എന്ന നിലക്ക് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്തിനിവിടെ ജീവിക്കുന്നു എന്നുള്ളത്. ഈ ദുനിയാവിൽ എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചിന്ത, ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമ്പോഴാണ് ഓരോരുത്തരും അവന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നാം ഓരോരുത്തർക്കും നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ജനിച്ചത്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നെ മാത്രം, അല്ലാഹു പറയുകയാണ്, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്ന് വർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല. ഇവിടെ മനുഷ്യനെന്ന ഈ ജീവിയുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അവസാനം സൃഷ്ടിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. ആകാശങ്ങളെയും ഭൂമിയെയും ഭൂമിയിലെ ജന്തുജീവജാലങ്ങളെയും എല്ലാത്തിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. എന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത്. ഭൂമിയിലേക്ക് മനുഷ്യന് ശേഷം വേറൊരു സൃഷ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഉലമാക്കൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ അവസാനം സൃഷ്ടിച്ചു എന്നുള്ളത് മനുഷ്യനെ അല്ലാഹു തആല കൊടുത്ത സ്ഥാനം വിശദീകരിക്കുന്നുണ്ട്. അത്രയധികം മഹത്തരമാണ്. ഇവിടെ ഈ ഭൂമിയിലുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടോ അതെല്ലാം അല്ലാഹു തആല സൃഷ്ടിയെ നമുക്ക് വേണ്ടിയിട്ടാണ്. ആർക്കു വേണ്ടി? മനുഷ്യന് വേണ്ടിയിട്ടാണ്.
മൂന്ന് തരത്തിലാണ് ആ കാര്യങ്ങൾ ഉണ്ടാവുക മനുഷ്യന്. ഒന്ന് നഫ്, മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിട്ടായിരിക്കും ചുറ്റുമുള്ളതിൽ ഒന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇബ്തില, അല്ലെങ്കിൽ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇബ്റത്തായിട്ട് ചിന്തിക്കാൻ, അവനെ ചിന്തിക്കാനുള്ള ഒരു കാര്യമായിട്ട്. ഈ മൂന്നെണ്ണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. നാം ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കണം ഈ ആയത്ത്. ഇവിടെ എന്താണ് ഇബാദത്ത് എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അദ്ദേഹം ഇബാദത്തിന് കൊടുത്ത തഅരീഫ് ഏറ്റവും യോജിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തഅരീഫാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ هي اسم جامع لكل ما يحبه الله ويرضى من الاقوال والاعمال الظاهره والباطنه. العباده هي اسم جامع വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. لكل ما يحبه الله ويرضى, الله تعالى ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും. من الاقوال والاعمال الظاهره والباطنه, അത് സംസാരമാവട്ടെ പ്രവർത്തനമാവട്ടെ ഹൃദയത്തിനകത്തെ ചിന്തകളോ നിയ്യത്തുകളോ ആവട്ടെ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ കാര്യങ്ങൾ, അതാണ് ഇബാദത്ത് പറഞ്ഞാൽ. അത് ആർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ മനുഷ്യനെന്ന സൃഷ്ടിയെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ എല്ലാവരെയും സൃഷ്ടിയെക്കുറിച്ച് കുറച്ചൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിരർത്ഥകമായ, എന്തിനാണ് ജീവിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, സ്വന്തമായി ഒന്നും തന്നെ അധികാരപ്പെടുത്താത്ത ഒരു ജീവി, അത്രയുള്ളൂ മനുഷ്യനെന്ന് പറഞ്ഞാൽ. പലപ്പോഴും നാം ചിന്തിക്കണം, മനുഷ്യനെന്ന പേരിൽ പലരും അഹങ്കരിക്കുമ്പോ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്തുണ്ട് തന്റെ അധികാരത്തിൽ എന്നാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുത്തുന്ന, നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് അവന്റെ അഹങ്കാരം എന്നുള്ളത്. ഏതൊരു മനുഷ്യനും അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസം അംഗീകരിക്കാൻ തടസ്സമാവുന്ന കാര്യം അഹങ്കാരമാണ്, സ്വന്തത്തിലുള്ള അഹങ്കാരം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചാവുമ്പോൾ ഒരു ദുർബലനാണതാണ്. സ്വന്തം ഹൃദയത്തിന്റെ മിടിപ്പിന്റെ എണ്ണം പോലും നിയന്ത്രിക്കാൻ കഴിയില്ല ഓരോ മനുഷ്യർക്കും. നാം ഓരോരുത്തർക്കും കഴിയില്ല. ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര വട്ടം മിടിക്കണമെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ആ മനുഷ്യനെ അഹങ്കരിക്കാൻ യോഗ്യതയല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളെ നാം സൃഷ്ടിച്ചത്, ഞാൻ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ഇത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം അതാണ് നമ്മളിവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ആയത്ത് വളരെയധികം നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വീണ്ടും വീണ്ടും ആലോചിച്ച് പറയേണ്ട കാര്യമാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഇബാദത്ത് ഈ ദുനിയാവിൽ പൂർത്തീകരിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഈ ഇബാദത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുക? ഇവിടെ ലി അബ്ദൂൻ എന്നുള്ളടുത്ത് തഫ്സീറുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലെയുള്ളവർ തഫ്സീറുകളിൽ പറഞ്ഞു, അയ്യുവഹിദൂൻ, ഇബാദത്തിന്റെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏകനാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത്, ഇബാദത്ത് എന്ന് പറഞ്ഞ വഹീദൂൻ, തൗഹീദിന്റെ സാക്ഷാത്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മറാത്തിബു തൗഹീദ്, തൗഹീദിന്റെ മർത്തബകൾ, തൗഹീദിന്റെ ദരജകൾ, തൗഹീദ് കൊണ്ടൊരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥാനങ്ങൾ, മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇവിടെ മനുഷ്യരെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നാം ഓരോരുത്തരെയും ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് അവസാനമായി മരണപ്പെടുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന വ്യക്തി വരെയുള്ള എല്ലാവരുടെയും അർവാഹുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. റൂഹുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ റൂഹുകളെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് ഖാതിമുൻ നബി ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല റൂഹിനെ നോക്കിയിട്ട്. അങ്ങനെ എല്ലാ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത്, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇരിക്കുന്ന നമ്മളും ഈ ലോകത്തുള്ള എല്ലാവരും, ഈ ശബ്ദം കേൾക്കുന്നവരും കേൾക്കാത്തവരും എല്ലാവരും, എല്ലാവരും എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട് ആകാശ ലോകത്ത് വെച്ചിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം ദുജ്ജിയതഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളിൽ നിന്ന്, ആദം നബി അലൈഹിസ്സലാമി നമ്മുടെ ഉപ്പയായ ആദം നബിയുടെ മുതുകിൽ നിന്ന് എല്ലാ റൂഹിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു തആല വഅശ്ഹദുഹും അലാ അൻഫുസിഹിം, അവരെ നഫ്സിൽ നിന്ന്, അവർ ഓരോരുത്തരിൽ നിന്ന് അല്ലാഹു തആല ഒരു കരാറ് വാങ്ങി, ഒരു ഷഹാദ ചെയ്തു അവരോരോരുത്തരും. എന്താ അല്ലാഹു തആല ചോദിച്ചതെന്നറിയോ? നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുമ്പോൾ അർറബ്ബ് മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് അതിൽ ഉൾക്കൊള്ളുന്നത്. ഖാലിഖ്, മാലിക്, മുദബ്ബിർ, മൂന്ന് കാര്യങ്ങളുടെ നിയന്ത്രണം, മൂന്ന് സിഫത്തുകൾ. ഖാലിഖ്, ഖൽക്ക്, സൃഷ്ടിപ്പ്, സൃഷ്ടിക്കാനുള്ള അധികാരം. മുൽക്ക്, ആധിപത്യം, അധികാരം. മുദബ്ബിർ, തദ്ബീർ, നിയന്ത്രണം. ഈ മൂന്ന് കാര്യങ്ങൾ ആർക്കാണോ ഉള്ളത് അവനാണ് റബ്ബ് എന്ന് പറഞ്ഞത്. അല്ലാഹു തആല പറയുക, ചോദിക്കുകയാണ് എല്ലാ അർവാഹുകളോടും കൂടിയിട്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്. അവിടെ നാം ഓരോരുത്തരും ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു മറുപടി പറഞ്ഞു, ഖാലു ബല ഷഹീദന, ഏ അല്ലാഹ് ബല, അലസ്തു ബിറബ്ബിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ചോദ്യമാണ് അലസ്തു ബിറബ്ബിക്കും എന്നുള്ളത്. അവിടെ കാലൂബല, ഒരു സംശയവുമില്ല അല്ലാഹ്, ഷഹീദന, ഞങ്ങളതിന് സാക്ഷികളായിരിക്കും. ആര് പറഞ്ഞു? നാം ഓരോരുത്തരും ആകാശലോകത്ത് വെച്ച് പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും റൂഹുകൾക്ക് ഒരേ പ്രായമാണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഉപ്പാക്കും നമ്മുടെ വല്യപ്പാക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്കും എല്ലാവർക്കും റൂഹിനൊരേ പ്രായമാണ്. മനുഷ്യൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാലാം മാസത്തിലാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൃഷ്ടിച്ചു വെച്ച റൂഹുകളിൽ നിന്ന് ഓരോന്നിനെ മലക്കിനെ, അതിനെ റൂഹിനെ ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആ മലക്ക് വന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ആ റൂഹിനെ നൽകുമ്പോഴാണ് അതിന് ജീവൻ വെക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും ജീവിതമായി പറയുന്നത്, ഇത് പറയുമ്പോ മനുഷ്യന്റെ ചിന്ത വളരെ പ്രധാനമാണ് ഉപയോഗിക്കേണ്ടത്. നാം കഴിഞ്ഞുപോയ ഓരോ കാലഘട്ടത്തിനെയാണ് ഈ പറയുന്നത് എന്നുള്ള ധാരണയിൽ തന്നെ നമ്മളിത് മനസ്സിലാക്കണം. ഇവിടെ ഓരോ ഘട്ടത്തിലും റൂഹിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്ത സമയത്ത് അല്ലാഹു തആല നിയോഗിക്കുന്നു ഭൂമിയിലേക്ക്, ഓരോ ശരീരത്തിലേക്ക്. അങ്ങനെ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും ആ മനുഷ്യൻ മുക്കല്ലഫാകുന്നത് വരെ, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രായപൂർത്തി, അഥവാ ഒരു മനുഷ്യന് ചിന്തിക്കാനും ഒരു രണ്ട് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു പ്രായം, അതിന് കൃത്യമായൊരു പ്രായം, ഒരു അളവ് ഇസ്ലാമിൽ നിർണയിക്കപ്പെട്ടിട്ടില്ല. 15 വയസ്സ്, 18 വയസ്സ്, അങ്ങനെ ഒരു കണക്കില്ല. ഒരുത്തിന് പ്രായപൂർത്തിയാകുന്ന സമയം, അല്ലെങ്കിൽ വിചാരണ ചെയ്യാൻ, ഹക്കും ബാത്തിലും വേർതിരിച്ച് തെരഞ്ഞെടുക്കാൻ, അവന് ചിന്തിക്കാൻ കഴിവ് ലഭിക്കുന്ന പ്രായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് രണ്ടാമത്തെ കരാറ് ചെയ്യാൻ പറയുന്നു. രണ്ടാമത്തെ കരാർ, നമ്മൾ ഓരോരുത്തരും പ്രായപൂർത്തിയാവുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർവാഹികളുടെ ലോകത്ത് അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുമ്പോ അല്ലാഹു തആല ഇനി നിങ്ങൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ്. അതാണ് ഒന്നാമത്തെ ബാധ്യത ഒരു മനുഷ്യന്റെ മേലെ. ഒരു മനുഷ്യന്റെ മേലെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാർ പറയലാണ്. അവന് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ആ കരാർ പറയണം, ഷഹാദത്ത് ചെയ്യണം. കാരണം ഏതൊരു മനുഷ്യനും അവനവനായതായിട്ടുള്ള ചിന്തകളുണ്ട്. നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ചില ചിന്തകളുണ്ട്, ആരോടും പറയാത്ത നമ്മുടെ രഹസ്യങ്ങൾ. ആ രഹസ്യത്തിനകത്ത് ഓരോരുത്തർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു തആല മാത്രം റബ്ബുള്ളൂ എന്നുള്ളത്. സ്വന്തമായിട്ട് തനിക്കൊരു നിയന്ത്രണമില്ല എന്നുള്ളതും താൻ ദുർബലനാണെന്നുള്ള ബോധം, എത്ര വലിയ ദൈവനിഷേധിക്കാണെങ്കിലും നിരീശ്വരവാദിക്കാണെങ്കിലും, ദൈവനിഷേധി ഉദ്ദേശിച്ച് കാഫ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും എല്ലാവർക്കും ആ ബോധം ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഉണ്ടായിരിക്കും. പുറത്തൊരു അഭിനയം മാത്രമാണ് അത്. അതാണ് അള്ളാഹു തആല വെച്ചിട്ടുള്ള ഫിത്രത്ത്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല കരാറ് ചെയ്യാൻ പറയുന്നു. അത് തൗഹീദിന്റെ അടിസ്ഥാനം, അത് ഒന്നാമത്തെ ഘട്ടമാണ്. ഒരു അടിമ അള്ളാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കരാറ് പറയുകയും ആ കരാറ് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തുടക്കമാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഘട്ടം, തൗഹീദിന്റെ പഠനം. അതിനാണ് നമ്മൾ തഅലീമു തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ് പഠിക്കുന്ന ഘട്ടം തഅലീമു തൗഹീദ്. അതിൽ ഒന്നാമത്തെ അറിവ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാ. ഐ ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാ, ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാ, യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനായിട്ട് ഒരാളുമില്ല അല്ലാഹു അല്ലാതെ. മഅബൂദ് ഇലാഹു എന്നുള്ളതിന്റെ അർത്ഥം മഅബൂദ്, ഇബാദത്തുകൾ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ചെയ്യപ്പെടേണ്ടവനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്. ഇത് പഠിപ്പിക്കാനാണ് റസൂലുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമാണെങ്കിൽ എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാനമുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഘട്ടം മുതൽ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാം. എന്താ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? എന്താ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? നബി എന്ന് പറഞ്ഞാൽ തർബിയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ ദഅവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പഠിച്ചിട്ടുള്ള, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അതിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന പാഠങ്ങൾ, തർബിയത്ത് നടത്താൻ, അവരെ അതിൽ വളർത്തിയെടുക്കാനും അതിൽ ഉറപ്പിച്ചു നിർത്താനും. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോ ഭൂമിയിൽ മുവഹ്ഹിദുകൾ മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം ഹവാബിയും പിന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ തൗഹീദുള്ള മുവഹ്ഹിദുകളായിരുന്നു ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ. അതുകൊണ്ട് തന്നെ ഒരു റസൂലിന്റെ ആവശ്യമില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശാലമായി വിശദമായി വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ആദ്യത്തെ 10 തലമുറകളോളം ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ തൗഹീദിലായിരുന്നു. അവർ തൗഹീദ് അറിഞ്ഞ് ജീവിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. പക്ഷേ അവരിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ആദ്യമായി ആദമിന്റെ സന്തതികളിൽ ഷെയ്ത്വാൻ ഉണ്ടാക്കിക്കൊടുത്ത ഒരു തിന്മ എന്നുള്ളത് സംഗീതമായിരുന്നു എന്നുള്ളത്. ഒരു ഓടക്കുഴൽ ഉണ്ടാക്കിക്കൊടുത്തിട്ട് സംഗീതത്തിന്റെ ആസ്വാദനത്തിലേക്ക് എത്തിച്ചു. പിന്നീട് അതിന്റെ ലഹരി മൂത്ത് മദ്യത്തിലേക്ക് എത്തിച്ചു. പിന്നീട് അത് വ്യഭിചാരത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനപരങ്ങളിൽ 10 തലമുറകളോളം അവർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാറുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവര് പാപങ്ങൾ സംഭവിച്ചിരുന്നു. അങ്ങനെ 10 തലമുറകൾക്ക് ശേഷം ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു വദ്ദ്, സുവാ, യൗസ്, യൗഖ്, നസ്ർ എന്നിവർ. ഈ പണ്ഡിതന്മാർ മരണപ്പെട്ടപ്പോൾ ഷെയ്ത്വാൻ അവരുടെ അടുക്കൽ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഓരോ തലമുറയിലെത്തിയ നിങ്ങളുടെ പിതാക്കന്മാര് അവരെ നല്ല രീതിയിൽ ബഹുമാനിച്ചിരുന്നു, അതുകൊണ്ട് അവര് മരണപ്പെട്ട കബറ് നിങ്ങളൊരു അടയാളപ്പെടുത്തി വെക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ. അങ്ങനെ ഒരു സമൂഹം എന്ത് ചെയ്തു? ആ കബറിനെ വേർതിരിച്ച് അടയാളപ്പെടുത്തി വെച്ചു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ തലമുറ കബറിലേക്ക് പോയില്ല, ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയില്ല. അതിനുശേഷം അടുത്ത തലമുറ വന്നപ്പോ ഷെയ്ത്വാൻ വീണ്ടും വന്ന് അവരോട് വസ്വാസ് നടത്തി, നിങ്ങളുടെ പൂർവികന്മാരെ ബഹുമാനിച്ച് അവരുടെ കബറൊക്കെ ദാ മാറിപ്പോകുന്നു, അതുകൊണ്ട് അവരൊരു അടയാളപ്പെടുത്തിയൊരു മരത്തിന്റെ കഷ്ണം, ഒരു മരം കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം അടയാളപ്പെടുത്തി വെക്കണം. അങ്ങനെ അവരതും ചെയ്തു. മൂന്നാമത്തെ തലമുറ വന്നപ്പോ ഷെയ്ത്വാൻ വീണ്ടും പറഞ്ഞു, അതാ അതൊക്കെ ചിതലരിച്ചു പോയിരിക്കുന്നു, നിങ്ങൾ അവിടെ കല്ലുകൊണ്ടൊരു രൂപമുണ്ടാക്കി വെക്കണം. അങ്ങനെ ഖബറിന്റെ മേലെ ഈ 5 പണ്ഡിതന്മാരുടെ ഖബറിന്റെ മേലെ അവർ ഓരോ വിഗ്രഹം അവരുടെ രൂപത്തിൽ കൊത്തിവെക്കാൻ തുടങ്ങി. അവർ ഇബാദത്ത് ചെയ്തില്ല അടയാളത്തിന് വേണ്ടി. വീണ്ടും അടുത്ത തലമുറ ഏകദേശം ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് ശേഷം 13-ാമത്തെ 14-ാമത്തെ തലമുറ എത്തിയപ്പോ ഷെയ്ത്താൻ പറഞ്ഞു, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാപങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പാപം ചെയ്ത് അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ച് അള്ളാഹ് കേൾക്കൂല. അതുകൊണ്ട് ഈ മരണപ്പെട്ട ഈ സ്വാലിഹീങ്ങളുടെ അടുക്കൽ പോയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സഹായം തേടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആളുകൾ ആദ്യമായി ശിർക്കിലേക്ക് എത്തുന്നത്. ഈ ചരിത്രം ഇന്ന് കാലഘട്ടത്തിലെ നാം ഓരോരുത്തരും വളരെയധികം ആലോചിക്കേണ്ടതുണ്ട്. തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഇന്നും ഷെയ്ത്താൻ മനുഷ്യരെ പഴപ്പിക്കാൻ, ശിർക്കിലേക്ക് എത്തിക്കാൻ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരോടുള്ള ഇബാദത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ തന്ത്രം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള മനസ്സിലാക്കലിൽ, ഫഹ്മിൽ, അറിവിൽ തെറ്റുണ്ടാക്കുക എന്നുള്ളത്. അതായത് അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമുക്കുണ്ടാവുന്ന ഗുണങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് പലപ്പോഴും മനുഷ്യനെ നിരാശയിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ ഇടയാളന്മാരെ സ്ഥാപിക്കുക. ഇത് തന്നെയായിരുന്നു ശിർക്കിന്റെ തുടക്കം. നമ്മൾ പറയുന്നത് തൗഹീദിന്റെ ഒന്നാമത്തെ ഘട്ടം പഠിക്കേണ്ട ആവശ്യകത നമുക്ക് ബോധ്യപ്പെടാനാണ്. തൗഹീദിന്റെ ഒന്നാമത്തെ ഘട്ടം പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നമ്മുടെ നാടുകളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മരണപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരുമായ പലരെയും ഇടയിൽ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർ, അവരുടെയൊക്കെ ഭയം എന്താണെന്നറിയോ? ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല കേൾക്കാൻ മാത്രം ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഈ ആളുകൾ, ഇവര് വലിയ വലിയ സ്വാലിഹീങ്ങളാണ്, ഇവര് വലിയ വലിയ ആളുകളാണ്, നന്നായിട്ട് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്, അതുകൊണ്ട് ഇവര് വഴി അള്ളാഹുവിലേക്ക് അടുക്കാമെന്നുള്ള ധാരണ അത് ഷെയ്ത്താന്റേതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏതൊരടിമയോടും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങിച്ചെന്നാൽ അള്ളാഹു തആലയ്ക്ക് അത്രയധികം സന്തോഷമാണ്. എത്ര പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു തആലയിലേക്ക് മടങ്ങി വന്നാൽ. ഇവിടെ ഇങ്ങനെ ഈ ഖബറിന്റെ അടുത്തേക്കെത്തി അവിടെ ഇബാദത്ത് തുടങ്ങിയ ജനതയിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ റസൂലിനെ അയച്ചത്. ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചത്. അള്ളാഹു തആല പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ഖാല യാ ഖൗമി ഇന്നീ ലകും നദീറു മുബീൻ അനിഅബ്ദുല്ലാഹ വത്തഖൂ വഅതീഊൻ. ഏ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്കുള്ള ഒരു താക്കീതുകാരൻ മാത്രമാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എന്നെ അനുസരിക്കുക, അഥവാ ആ സമുദായത്തിലേക്ക് വന്ന പ്രവാചകനെ അനുസരിക്കുക. ഓരോ പ്രവാചകന്മാരും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വഇലാ ആദിൻ അഖാഹും ഹൂദ, ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ആദ് സമുദായത്തിലേക്ക് അയച്ചു. എന്ത് പറഞ്ഞിട്ട്? ഖാല യാ ഖൗം ഉബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു. ഏ ജനങ്ങളെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, നിങ്ങൾക്ക് വേറൊരു ഇലാഹില്ല. അതുപോലെ ഷുഹൈബ് നബി അലൈഹിസ്സലാം, അതുപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഓരോ പ്രവാചകന്മാരും അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലേ, നിങ്ങൾക്ക് മുമ്പുള്ള ഏതൊരു പ്രവാചകനെ അയച്ചപ്പോഴും അവരെല്ലാവരും തന്റെ ജനതയോട് പറഞ്ഞത്, അബ്ദുല്ലാഹ, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് വേറൊരു ഇലാഹ ഇല്ല തന്നെ ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ നമുക്കൊരു ഇലാഹില്ല. ഈയൊരു ആശയം തൗഹീദിന്റെ അടിസ്ഥാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ. ഇത് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് ചിന്തിച്ച് അതിന്റെ ആശയം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനമാണ് ഓരോ കാര്യം മനസ്സിലാക്കാനും. ഈ റസൂലുകൾ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒന്നാമതായിട്ട് ഏതൊരാൾക്കും ബോധ്യപ്പെടേണ്ടത് ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ശിർക്കിലെത്താൻ എല്ലാ കാലത്തിനുമുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവേണ്ടത്? അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവേണ്ടത് എങ്ങനെയാണ്? നാല് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിലുള്ള ഈമാൻ ശരിയാവേണ്ടത്. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആല വുജൂദിൽ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നുള്ളതിൽ വിശ്വാസമാണ്. അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതിൽ വിശ്വാസം, അള്ളാഹുവിന്റെ വുജൂദിൽ വിശ്വാസമാണ്. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിൽ വിശ്വാസമാണ്. അള്ളാഹു തആലയുടെ റുബൂബിയത്ത്, റുബൂബിയത്ത് പറഞ്ഞാൽ അള്ളാഹു തആല അഫ്ആലുകൾ, അള്ളാഹു തആലയുടെ പ്രവർത്തനങ്ങളിലെ വിശ്വാസമാണ്. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് മഅബൂദ് എന്നുള്ള വിശ്വാസമാണ്. നാലാമത്തേത് അള്ളാഹുവിന്റെ അസ്മാഉ വസ്സിഫാത്തുകളിൽ, അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളും ഉന്നതമായ സിഫത്തുകളിലുമുള്ള വിശ്വാസം ശരിയാവണം. ഈ നാല് കാര്യങ്ങളിൽ കൊണ്ടാണ് ഒരാൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുന്നത്, ഈ നാല് കാര്യങ്ങൾ കൊണ്ട്. ഇത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമുക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ലഭിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാവുക എന്നുള്ളതാണ്. ഒരാൾക്ക് വിശുദ്ധ ഖുർആൻ കിട്ടിയിട്ട് അതിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല എങ്കിൽ അതുകൊണ്ടവന് കാര്യമുണ്ടാവില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു കുറിച്ചുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങളിൽ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലെ വുജൂദിലുള്ള വിശ്വാസം, അള്ളാഹു തആല ഉണ്ട് എന്നുള്ള വിശ്വാസം. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക്, ഇന്നത്തെ ചെറുപ്പക്കാർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു വിശ്വാസം, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരുപാട് സ്രോതസ്സുകളിൽ നിന്ന് പിഴക്കുന്ന ചിന്തകൾ, ബുദ്ധികളെ വശീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, സംഗീതവും സിനിമവും പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഇന്ന് ഭയപ്പെടേണ്ട ഒരു കാര്യം ആളുകൾക്ക് കയറി വരുന്ന നിരീശ്വരവാദമാണ്. അതിന്റെ അടിസ്ഥാനം അള്ളാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസം വരാത്തതാണ്. ചെറുപ്പം മുതലേ മദ്രസയിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കും, മദ്രസയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അള്ളാഹു തആല റബ്ബാണെങ്കിലാണ്, അങ്ങനെ അള്ളാഹുവിനെ നിസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം, എല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷേ അവർക്ക് അള്ളാഹു ഉണ്ട് എന്നുള്ള അസ്തിത്വപരമായ അടിസ്ഥാന വിശ്വാസം പലപ്പോഴും ലഭിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അധിക യുവാക്കൾക്കും അള്ളാഹു ആരാണ്, അള്ളാഹു അള്ളാഹുവിനെ ആരെ സൃഷ്ടിച്ച് അള്ളാഹ് ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള കാരണം, അള്ളാഹു ഉണ്ടോ എന്നുള്ളത് ചോദ്യം ചോദിക്കാൻ കാരണം. ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം വരെ, അള്ളാഹു തആല ഉണ്ട് എന്നുള്ള വിശ്വാസം? ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നുള്ള വിശ്വാസം വീണ്ടും നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുക. ഒരു മനുഷ്യൻ, ഒന്ന്, അവന്റെ ഫിത്രത്തിയായിട്ടുള്ളത്, അവന്റെ ഫിത്രത്തിയായിട്ടുള്ളത്. രണ്ടാമത്തെ ഫിത്രത്തി എന്ന് പറഞ്ഞാൽ ജന്മനാ ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് അഖ്ല് കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട്, അവന്റെ ചിന്ത കൊണ്ട് അവന് ബോധ്യപ്പെടുന്നത്. മൂന്നാമത്തേത് അവന്റെ ഹിസ് കൊണ്ട്, അവന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഒരു കാര്യം മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്നത്. നാലാമത്തേത് ശറഉ കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്ന ശറഉ, ദീനി നിയമങ്ങളിലൂടെ ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ശറഇന്റെ നിയമങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നുള്ള മനസ്സിലാവും. അതായത് അള്ളാഹുവിനെ നമുക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു മുഅ്മിനെ, ഒരു മുസ്ലിമിന് ഒരിക്കലും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷേ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നുള്ള യഖീനുണ്ടാവുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തന്ന അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്, അവന്റെ ആയാത്തുകളിലൂടെയാണ്. ഇവിടെ അള്ളാഹു ഉണ്ട് എന്നുള്ള ഈ നാല് കാര്യങ്ങൾ, ഒന്നാമത്തേത് ഫിത്ര. നാം തുടക്കത്തിൽ പറഞ്ഞു, ഓരോ മനുഷ്യനും ഓരോ റൂഹുകളും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കരാർ ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ കരാറിന്റെ അംശം ഏത് കാലത്തിലും അവന്റെ ഹൃദയത്തിലുണ്ടാവും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളർന്നു വരുമ്പോ അവന്റെ ഹൃദയത്തെ ഫിത്രത്തിയായിട്ട് അവനറിയാം, അവനൊരു ഇലാഹുണ്ട് എന്നും ആ അള്ളാഹുവിന്റെ സിഫാത്തുകളും ഇസ്മകളും വരെ അവനറിയാൻ പറ്റും അവന്റെ ഫിത്രത്തിൽ. ഒരു കുട്ടി, ചെറിയ കുട്ടി ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ആ കുട്ടി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് ഒരാളോട് ചോദിക്കുക, ആ കുട്ടി കൈ ആകാശത്തേക്ക് ഉയർത്തും. അള്ളാഹു തആല അലിയാണ്, അള്ളാഹുവിന്റെ ഒലുവ് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ അലി അള്ളാഹുവിന്റെ ഇസ്മാണ്. അതുവരെ ഫിത്രത്തിയായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാതും ഒരു കുട്ടിയിലുണ്ടാവും. പക്ഷേ ഇന്ന് കാലത്തെ കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ, രണ്ടും മൂന്നും വയസ്സിൽ തന്നെ ആ കുട്ടികളുടെ തലച്ചോറിനകത്തേക്ക്, ഫിത്രത്തിനകത്തേക്ക് കയറുന്ന കപടത നിറഞ്ഞ, കാപട്യവും കുഫറും നിറഞ്ഞ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും വളർന്നുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ബോധമില്ലാത്തത്. സിനിമയാവട്ടെ, സംഗീതമാവട്ടെ, ഗെയിമുകളാവട്ടെ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തിക്കയറ്റുന്നത് ദൈവനിഷേധത്തിന്റെ വിത്തുകളാണ്. ചുറ്റുപാട് കേറുന്നത് അങ്ങനെയാ. പിന്നെ അവർക്ക് ഫിത്രത്ത് നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും ഒരു കളങ്കമില്ലാത്ത രീതിയിൽ വളരുന്ന ഏതൊരു ഫിത്രത്തിൽ വളരുന്ന ഏതൊരു കുട്ടിയോടും അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. രണ്ടാമത്തേത് അക്കലുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഏറ്റവും അധികം ഇക്റാം ചെയ്തൊരു കാര്യമാണ് മറ്റുള്ള ജന്തുജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവന് ചിന്തിക്കാനും ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി കൊടുത്തു എന്നുള്ളത്. ഒരു കോഴിക്കുഞ്ഞിന്, നമ്മള് ചെറിയ ഒരു വയസ്സായ ഒരു കോഴിക്കുഞ്ഞിനെ വിചാരിക്കുക, അതിന്റെ മുമ്പില് പിന്നെ കുറച്ച് അരിമണികളും കുറച്ച് ചരലിക്കല്ലുകളും ഒരുമിച്ച് കൊടുത്തിട്ട് കഴിക്കാൻ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ കോഴിക്കുഞ്ഞ് അതിന് ഭക്ഷണയോഗ്യമായ അരിമണികൾ കൊത്തി തിന്നും, കൊത്തിയെടുക്കും. അതേസമയത്ത് ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പില് കുറച്ച് തീക്കനലുകളും കുറച്ച് മുന്തിരികളും വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം പോയിട്ടുള്ള തീക്കനലമായിരിക്കും. മനുഷ്യന് അവന് വളരുന്നതിനനുസരിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. 1000 വർഷം മുമ്പ് കാക്ക എങ്ങനെയാണോ പറക്കുന്നത് അതുപോലെ തന്നെ ഇന്നും കാക്കകൾ പറക്കുന്നത്. 1000 വർഷം മുമ്പ് മനുഷ്യൻ നടക്കുന്നത് പോലെയല്ല മനുഷ്യൻ ഇന്ന് യാത്രാ സൗകര്യങ്ങളുള്ളത്. എല്ലാ ജന്തുജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ട എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും മരണം വരെ. ലോകം എത്ര പോയാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിയിൽ അവൻ വികസിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ അക്കലിനെ, ഈ ബുദ്ധിയെ മനുഷ്യരുപയോഗിക്കേണ്ടത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധ്യത്തിന് അവന് ചിന്തിച്ച് ബോധ്യപ്പെടണം. അല്ലാതെ അവന് മനസ്സിലാവൂല. വല്ലാഹി അള്ളാഹു സുബ്ഹാനഹുവതആലയെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അള്ളാഹുവിനെ കേട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടാൽ പോലും അവൻ വിശ്വസിക്കൂല. അള്ളാഹു തആല പറഞ്ഞതാണ്. ജൂതനസ്വാറാക്കളും മുശ്രിക്കുകളും ആവശ്യപ്പെട്ടതാണ് പലപ്പോഴും, പക്ഷെ എന്നാൽ അവർ വിശ്വസിക്കൂല. അതുകൊണ്ട് ഒരുത്തന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേത് ഹിസ് കൊണ്ട്. ഹിസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ റസൂലുള്ള പ്രവാചകന്മാരിലൂടെ റസൂലുകളിലൂടെ അള്ളാഹു തആല കാണിച്ചു കൊടുത്ത മുഅ്ജിസത്തുകളിലൂടെ എത്രയോ അത്ഭുതങ്ങൾ, അവനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന, അവന്റെ ഇന്ദ്രിയങ്ങളിലൂടെ അവന് ബോധ്യപ്പെടുന്ന ഓരോ മുഅ്ജിസത്തുകൾ കണ്ടിട്ട് അവൻ അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കും. നാലാമത്തേത് ശർഉ കൊണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ നിയമങ്ങൾ അടങ്ങിയ അവന്റെ ദീന് ഇസ്ലാം ഓരോ ഘട്ടത്തിലും, ഒരു വിവാഹത്തിന്റെ, ഒരു ത്വലാഖിന്റെ, ഒരു പിന്നെ അതുപോലെ ഓരോ അനന്തര സ്വത്തിന്റെ, അല്ലെങ്കിൽ ഓരോ മേഖലയിലും ശർഇന്റെ ഓരോ നിയമങ്ങൾ നോക്കുമ്പോൾ ആ നിയമത്തിലെ കൃത്യത, മനുഷ്യന്റെ സൃഷ്ടിപ്പിനോട് യോജിച്ച രീതിയിൽ ആ നിയമ വ്യവസ്ഥകൾ ഒരുക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് പിന്നിൽ ഒരാൾ ഉണ്ട്. അതായത് അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, ഈ നാല് കാര്യങ്ങളെ കൊണ്ട്. ഇതുറച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഉണ്ട് എന്നുള്ള ഈ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ, രണ്ടാമതായിട്ട് അവൻ ഉറക്കേണ്ട വിശ്വാസമാണ് റുബൂബിയത്തിലുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് റബ്ബ് എന്നുള്ള വിശ്വാസം. എന്താണ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു തആല ഏകനാണ് എന്നുള്ള വിശ്വാസം. അതായത് ആകാശത്ത് ഭൂമികൾക്കും അകത്ത് മനുഷ്യന്റെ നിയന്ത്രണത്തിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെയും നിയന്ത്രണത്തിലല്ല. ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നുണ്ട്, മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. ആ മഴ കാരണം പറ്റി വരേണ്ട ഭൂമി വീണ്ടും അതിൽ നിന്ന് ചെടികൾ മുളച്ച് പച്ചപ്പ് നിറഞ്ഞതാകുന്നുണ്ട്, മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. അതിന്റെ ചെടി കായ്കനികൾ ഒരേ ഭൂമിയിൽ നിന്ന് മധുരമുള്ളതും കയ്പുള്ളതുമായ പല രീതിയിലുള്ള പഴങ്ങൾ ഉണ്ടായി വളർന്നു വരുന്നുണ്ട്, മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. ആ മനുഷ്യൻ അത് കഴിക്കുന്നുണ്ട്, ആ കഴിക്കുന്ന സാധനം അവന്റെ ശരീരത്തിലൂടെ ഏതൊക്കെ രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. നമ്മൾ ആലോചിച്ചു നോക്കണം. പലപ്പോഴും ഉലമാക്കൾ പറയും മനുഷ്യന്റെ ശരീരത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് മഹത്തരമായൊരു ദൃഷ്ടാന്തമാണ് അവൻ കഴിക്കുന്നതും കുടിക്കുന്നതും ഒരു സ്ഥലത്തിലൂടെ, കുടിക്കുന്നത് പുറത്തു പോകുന്നതും കഴിക്കുന്നതും രണ്ട് സ്ഥലത്തിലൂടെ, രണ്ട് രീതിയിലൂടെ പോകുന്നു. ഇതൊന്നും നമ്മൾ ആലോചിച്ചു നോക്കണം. അള്ളാഹു തആലയുടെ റുബൂബിയത്ത്, അള്ളാഹു തആലയുടെ പ്രവർത്തനം നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ മേൽ എന്ത് നിയന്ത്രണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ മേലെ എന്ത് നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യനെന്ന് നന്ദികെട്ട ജീവിയായിട്ട് അള്ളാഹു തആല പരിചയപ്പെടുത്താനുള്ള കാരണം അത് തന്നെയാണ്. മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോ എല്ലാം, അവന്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അള്ളാഹു തആല നിയന്ത്രിക്കുമ്പോ അവനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോ അവൻ പറയുകയാണ് ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, എനിക്കൊരു റബ്ബില്ല എന്ന്. വല്ലാഹിയല്ല, അതാണ് ഖബറിന്റെ ചോദ്യത്തിൽ മൻ റബ്ബുക്ക എന്ന് ചോദിക്കാൻ കാരണം. ആരാണ് നിന്റെ റബ്ബ് എന്നുള്ളത് അവന് നിഷേധിക്കാൻ കഴിയില്ല, ഏതൊരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ അള്ളാഹു തആല റുബൂബിയത്തിൽ നമ്മൾ ആലോചിക്കണം, ഉറ്റാലോചിക്കണം. വെറുമൊരു ശുക്ലത്തുള്ളിയായിരുന്ന നാം ഓരോരുത്തരും ഇങ്ങനെ തണ്ടും തടിയുമുള്ള കൈകാലുകളും ബുദ്ധിയോടുകൂടി നേരെ നിൽക്കുന്ന ജീവികളായി വളർന്നു വരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മറ്റാർക്കെങ്കിലും അതിലെന്തെങ്കിലും ഒരു ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. ഇല്ല. നമ്മുടെ രൂപം, നമ്മുടെ തൊലിയുടെ നിറം, നമ്മുടെ ഉയരം, നമ്മുടെ തടി, നമ്മുടെ എല്ലാം അള്ളാഹു തആല അഹ്സന സൂറക്കും, അള്ളാഹു തആല നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് രൂപം നൽകി. ഓരോ മനുഷ്യരും നമുക്കുള്ള രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉത്തമമായതാണ് അള്ളാഹുവിന്റെ വാക്കാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ മൂന്നാമത് വിശ്വാസം പുറക്കേണ്ടത് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത് റുബൂബിയത്ത് തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള വഴി, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും, പ്രവൃത്തി ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും, പ്രവൃത്തി കിട്ടുന്നതായിരിക്കും അടിമകൾക്കായിരിക്കും. ഉലൂഹിയത്തിലോ, ഉലൂഹിയത്തിൽ പ്രവർത്തിക്കുന്നതാരായിരിക്കും? അടിമയായിരിക്കും. പ്രവൃത്തി കിട്ടുന്നതായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും. അതാണ് വ്യത്യാസം. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഭക്ഷണവും സൗകര്യങ്ങളും വായുവും വെള്ളവും എല്ലാം നൽകി, അവൻ എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹു തആല നൽകുന്നുണ്ട്. അള്ളാഹു തആല അവനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, ഒരടിമയോട് അള്ളാഹു തആല പറയുന്നു, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് മാത്രമേ ചോദിക്കാൻ പാടുകയുള്ളൂ, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ചുരുക്കത്തിൽ ഉലൂഹിയത്താണ്, എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഇത് മനസ്സിലാക്കാൻ റുബൂബിയെ തുറച്ചൊരുത്തൻ എളുപ്പമാണ്. തന്റെ നിയന്ത്രണം തന്റെ കയ്യിലല്ല, ചുറ്റുമുള്ളതിന്റെ നിയന്ത്രണം തന്റെ കയ്യിലല്ല, ഒരാളുടെയും കയ്യിലല്ല, അള്ളാഹുവാണ് റബ്ബ് എന്ന് ഉറപ്പുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് ഇലാഹ് എന്ന് ഉറപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവൻ എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കൂ. പക്ഷേ ഷെയ്ത്വാൻ മനുഷ്യനെ പഴപ്പിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം ഈ ഉലൂഹിയത്തിലാണ്. കാരണം ഈ ഉലൂഹിയത്താണ് ദുനിയാവിൽ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. റുബൂബിയത്ത് മനുഷ്യൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എന്താണ്, അത് യാഥാർത്ഥ്യമാണ്, അതിൽ സംശയമല്ല. പക്ഷെ ഉലൂഹിയത്ത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഷെയ്ത്താൻ ഇടപെടും, ഇവിടെ ഷെയ്ത്താൻ ഇടപെടും. ഈ ഉലൂഹിയത്തിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിച്ചു കളയേണ്ടതിനാണ് നമ്മൾ ഷിർക്ക് എന്ന് പറയുന്നത്, അള്ളാഹുവിന് പങ്കു ചേർക്ക എന്ന് പറയുന്നത്. ഈ ഷിർക്കിനെ, മനുഷ്യൻ ഷിർക്കിൽ വീഴുന്നതിനെ അഞ്ച് തസ്തികകളാക്കി നമുക്ക് തിരുത്താൻ സാധിക്കും. അഞ്ച് ഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ ഷിർക്കിൽ പെടുന്നതിന്റെ അതിൽ ഒന്നാമത്തേതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിദ്ദ ഉണ്ടാക്കുക, നിദ്ദൻ അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുക. രണ്ടാമത്തേത് ശരീക്കൻ, അള്ളാഹുവിനെ വെച്ചിട്ട് അതിനൊപ്പം തന്നെ ഒരാളെ വെക്കുക. മൂന്നാമത്തെ മഹീറൻ, അള്ളാഹുവിനൊരു സഹായിയെ വെക്കുക. നാലാമത്തേത് ഷെഫിയൻ, അള്ളാഹുവിന്റെ ഇടയിലേക്ക് ശുപാർശ ചെയ്യാൻ ഒരാളെ വെക്കുക. അഞ്ചാമത്തേത് വസീലൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു തവസ വേറൊരു വ്യക്തിയെ വെക്കുക. ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്, അഞ്ച് ഘട്ടം. നമ്മൾ ചുറ്റും നോക്കുന്ന ആളുകൾ ഈ അഞ്ച് തരത്തിലായിരിക്കും ഉലൂഹിയത്തുനിന്ന് പുറത്തു പോയിട്ടുണ്ടാവുക. ഒന്നാമത്തേത് നിദ്ദൻ, അല്ലാഹു തആല വലാത ജലൂലില്ലാഹി അൻദാജ. നിദ്ദ എന്ന് പറഞ്ഞാൽ പകരക്കാരുണ്ടാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി ഒഴിവാക്കി അള്ളാഹുവിന് പകരം മറ്റൊരാളോട് ഇബാദത്ത് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം ചോദിക്കുന്ന ആ അവസ്ഥക്കാണ് നിദ്ദൻ എന്ന് പറയുന്നത്. വലിയ അപകടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ആ അള്ളാഹ്ക്ക് പകരം വേറൊരാളെ വെക്കുക, എന്നിട്ട് അയാളോട് പ്രാർത്ഥിക്കുക, അയാളോട് സഹായം ചോദിക്കുക, തന്റെ ആവശ്യങ്ങൾ എല്ലാം. ഏറ്റവും വലിയ വിഡ്ഢിത്തം, ഒരു മനുഷ്യന് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ, അവന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാവണമെങ്കിൽ, അവന് എന്ത് ലഭിക്കണമെങ്കിലും അള്ളാഹുവിന്റെ കയ്യിലാണ് പൂർണ്ണമായി നിയന്ത്രണം. അള്ളാഹു തആല വേറൊരാൾക്കൊരു കഴിവില്ല. എന്നിട്ട് തനിക്ക് കുട്ടി ഉണ്ടായില്ലെങ്കിൽ, തനിക്ക് കച്ചവടം നടക്കുന്നില്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ അടുത്തേക്ക് പോവുക, അള്ളാഹുവിലേക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ. വലിയ അപകടമാണ്. കാരണം അവർക്കൊരു കഴിവില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു തആലയുടെ ആ റുബൂബിയത്തിലുള്ള യക്കൈൻ എത്രത്തോളം ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും റുബൂബിയത്തിനെ പറ്റിയുള്ള ചർച്ച കേരളത്തിലെ സലഫികൾക്കിടയിൽ വളരെ വിരളമാണ്. റുബൂബിയത്തിനെ പറ്റിയുള്ള ചർച്ച കേരളത്തിലെ തൗഹീദിന്റെ ആളുകൾക്കിടയിൽ വളരെ വിരളമാണ്. വലിയ അപകടമാണ്. അതുകൊണ്ട് തൗഹീദിനെ ഉലമാക്കൾ വിശദീകരിക്കുമ്പോൾ രണ്ട് രീതിയിലാക്കും. തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി. തൗഹീദുൽ ഇൽമി അത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാ, തൗഹീദുൽ അമൽ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് റുബൂബിയത്തും ഉലൂഹിയത്തും. റുബൂബിയത്തിൽ എത്രത്തോളം നമുക്ക് അറിവ് ലഭിക്കുന്നോ, എത്രത്തോളം യക്കീൻ ഉണ്ടാവുന്നോ, അത്രത്തോളം നമുക്ക് തൗഹീദുൽ അമലി അഥവാ ഉലൂഹിയത്തിൽ ശക്തി ഉണ്ടാവും. അല്ലാതെ ഉലൂഹിയത്ത് മാത്രം വെച്ചാൽ ഏത് നിമിഷവും നമ്മൾ റുബൂബിയത്തിൽ പഠിച്ചു. അതായത് ഉലൂഹിയത്ത് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രം സാധിക്കും, ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ അള്ളാഹു തആലയെ എങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള തൗഹീദിനെ കുറിച്ചുള്ള ഇൽമ്, അത് റുബൂബിയത്തിലാണ് കിടക്കുന്നത്, അത് നമുക്ക് ലഭിക്കൂല. ധാരാളമായിട്ട് റുബൂബിയത്തിൽ ശക്തിപ്പെടുമ്പോ ഉലൂഹിയത്ത് അതിനടിസ്ഥാനത്തിൽ ശക്തിപ്പെടും. പക്ഷെ രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. റുബൂബിയത്ത് ശരിയായതുകൊണ്ട് ഉലൂഹിയത്ത് ശരിയാവണമെന്നില്ല, ഉലൂഹിയത്ത് ശരിയായതുകൊണ്ട് ഭൂരിഭാഗവും റുബൂബിയത്ത് ശരിയാവും, ആവാത്ത ഘട്ടങ്ങളുണ്ടാവും. ഒരുപാട് ചർച്ച ചെയ്യേണ്ട അഖീദപരമായ വിഷയമാണ്, ഇൻഷാല്ലാഹ് വേറെ സംസാരിക്കേണ്ടത്, അതുകൊണ്ട് വിഷയമല്ല. അപ്പൊ നാം പറഞ്ഞു വന്ന വിഷയം, ഒന്നാമതായിട്ട് ഷിർക്കിന്റെ ഒന്നാമത്തെ ഏറ്റവും ഉന്നതമായ അവസ്ഥ നിദ്ദൻ, അള്ളാഹുവിന് പൂർണ്ണമായി ഒഴിവാക്കി വേറൊരാളെ വെക്കൽ. രണ്ടാമത്തേത് ശരീക്കൻ, അള്ളാഹുവിന് പങ്കുകാരെ വെക്കൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാകും അവിടെ, പക്ഷേ അള്ളാഹുവിനോടൊപ്പം തന്നെ മറ്റു പലരെയും ഇടപെടുത്തുക. തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനൊപ്പം തന്നെ മറ്റു പലരെയുണ്ട്. അള്ളാഹു തആലയ്ക്ക് ഒരു സന്താനമുണ്ട്, അള്ളാഹു തആലയ്ക്ക് പിന്നെ അതുപോലെ തന്നെ പെൺമക്കളുണ്ട്, അള്ളാഹു തആലയ്ക്ക് മറ്റു പലരുമുണ്ട്. അങ്ങനെ പല രീതിയിൽ അള്ളാഹു തആലയുടെ ഒപ്പം മറ്റൊരാളെ വെക്കുക. ശരീക്കൻ, അള്ളാഹു തആലയോടൊപ്പം മറ്റൊരാൾ, അള്ളാഹു തആലയോടൊപ്പം വേറൊരാൾ, അങ്ങനെ അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്നതാണ് ശരീക്കൻ, ഷിർക്ക് ചെയ്യുക. ഒന്നാമത്തെ നിദ്ദൻ, രണ്ടാമത്തെ ശരീക്കൻ, മൂന്നാമത്തേത് വഹീറൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സഹായികളായിട്ട് വേറെ ആരെങ്കിലും ഉണ്ട് എന്നുള്ള നിലക്ക്. കുത്തുബുകൾ എന്ന് പറഞ്ഞ് മഴ പെയ്യിക്കണമെങ്കിൽ ഇന്ന ആള്, അല്ലെങ്കിൽ വാർച്ചയിൽ വേറൊരാള്, അല്ലെങ്കിൽ വേറൊരാള്, അള്ളാഹു തആലയ്ക്ക് ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ. ഓരോ ഷെയ്ഖുമാരുണ്ട്, അവരൊക്കെ വിചാരിച്ചാൽ അള്ളാഹു തആല സഹായിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ രീതിയിൽ വഹീറായിട്ട്, സഹായിയായിട്ട്, അള്ളാഹുവിനെ ബാഹ്യമായി സഹായിക്കാൻ ആളുകളുണ്ട് എന്ന നിലക്ക്, മൂന്നാമത്തെ ഘട്ടം. നാലാമത്തേത് ഷെഫീഅൻ, അള്ളാഹു തആലയ്ക്ക് ശുപാർശകരാണെന്നും പറഞ്ഞ് ആ ശുപാർശകരായിട്ട് ആളുകളെ വെക്കുകയും അവരിലേക്ക് അവരുടെ മേലെ തവക്കുൽ ചെയ്യുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് സഹായം ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അള്ളാഹുവിലേക്ക് ഷഫാഅത്ത് ഉണ്ട്, ഷഫാഅത്ത് ഉണ്ട്. നാളെ പരലോകത്ത് പ്രവാചകന്മാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഷഫാഅത്തുകളുണ്ട്, അതുപോലെ ശുഹദാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും എല്ലാം ഉണ്ട്, ഒരുപാട്. അത് ഇൻഷാല്ലാഹ് പരലോകത്തെ വിഷയം. പക്ഷേ ഇതിനിടയിൽ ആളെ വെച്ച് അയാളുടെ മേലെ തവക്കുൽ ചെയ്ത് അയാളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അഞ്ചാമത്തേത് വസീല, വസീല തവസ്സിലാക്കുക. അത് ബിദ്അത്തായതുകൊണ്ടാകും, ശിർക്കായതുകൊണ്ടാകും. ബിദ്അത്തായത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തന്നെയായിരിക്കും, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ഈ തവസ്സിൽ ചെയ്യുന്ന ആളുടെ മേലെ തവക്കുൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയും ഉണ്ടാവും. ഇതെല്ലാം